SBS Radio.
നമസ്കാരം ഡോക്ടർ നിഷ ജോൺസൺ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ നിഷ. ആരോഗ്യ സംബന്ധമായ വിഷയത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ശരിയായ സമയത്ത് ഹെൽത്ത് ചെക്കുകൾ നടത്തുക. ഇതിൽ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയവരുടെ കാര്യം കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് വിഷയമാണ് ഹെൽത്ത് ചെക്ക്. ഞാൻ ജനറലി സ്ത്രീകൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 40 ഇയേഴ്സ് ആൻഡ് അബവ് ഉള്ള സ്ത്രീകൾക്ക് ഞാൻ ഒരു ആനുവൽ ചെക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അത് വേറൊന്നുമല്ല, ഓസ്ട്രേലിയൻ ഗൈഡ് ലൈൻസ് പ്രകാരം 45 ഇയേഴ്സ് ആൻഡ് അബവ് തൊട്ട് ആനുവൽ ചെക്ക് മതി എന്നാണ് പറയുന്നത്. ബട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു കൊഹോർട്ട് എടുക്കുകയാണെങ്കിൽ ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇതെല്ലാം നമ്മുടെ ഒരു ജെനറ്റിക് മേക്കപ്പിലുള്ള ഒരു പ്രശ്നമാണ്. അത് നേരത്തെ ഡിറ്റക്ട് ചെയ്താൽ നമുക്കത് കൺട്രോൾ ചെയ്യാനും പറ്റും, അതിന് ഒരു നല്ല പരമാവധി ട്രീറ്റ്മെന്റും ചെയ്യാൻ പറ്റും ഏർലിയർ ഓൺ. അപ്പം കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ജനറലി റെക്കമെൻഡ് ചെയ്യുന്നത് 40 ഇയേഴ്സ് ആണ്, അപ്പം എല്ലാ സ്ത്രീകളും വൺസ് ഇയർ അറ്റ്ലീസ്റ്റ് അവരുടെ ജി പി കണ്ട് ഒരു ഹെൽത്ത് ചെക്ക് ചെയ്യണമെന്നാണ്.
ഓക്കെ, അപ്പോൾ ഓരോ വർഷവും ഹെൽത്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ടാണ് ഡോക്ടർ സൂചിപ്പിക്കുന്നത്. ഇതിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാട്ടാവുന്ന ഹെൽത്ത് ചെക്കുകൾ ഏതൊക്കെയാണ്?
അപ്പം എഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ്, കുറച്ചൊരു മാറ്റം വരും ഡിപ്പെൻഡിങ് ഓൺ അവർ ഔട്ട്ഡോർ ആണോ ജോലി ചെയ്യുന്നത്, ഇൻഡോർസ് ആണോ ജോലി ചെയ്യുന്നത്, അവരുടെ ഫാമിലി ഹിസ്റ്ററി എന്താണ്. ഇപ്പം കൂടുതൽ ഹാർട്ട് ഡിസീസ് ഉള്ള ഫാമിലിയിലാണോ അവരുടെ പേരൻസ്, ഡിഡ് ദേ ഹാവ് ഹാർട്ട് അറ്റാക്ക് ബിഫോർ ദി ഏജ് 50, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഹാർട്ടിനോടുള്ള ഫോക്കസ് എന്തായാലും വരും. അപ്പൊ ഫാമിലി ഹിസ്റ്ററി വളരെ ഒരു സിഗ്നിഫിക്കന്റ് കാര്യമാണ്. പക്ഷെ അത് കൂടെ നമ്മൾ സ്പെസിഫിക് അല്ല, ജനറൽ പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ, ബ്രസ്റ്റ് ചെക്ക് ചെയ്യുക, ബ്രസ്റ്റ് സ്ക്രീനിങ് 50 ഇയേഴ്സ് ആൻഡ് അബവ് ഫ്രീ ആണ്, മെഡിക്കെയർ കവർ ചെയ്യും. എവറി 2 ഇയേഴ്സ്, എല്ലാ 2 വർഷം കൂടുമ്പം ബ്രസ്റ്റ് സ്ക്രീനിങ് മാൻഡേറ്ററി ആയിട്ട് സ്ത്രീകൾ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. സോ യു കെൻ ഡിറ്റക്ട് എന്തെങ്കിലും ഏർലി ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് വൈസ് സ്ത്രീകൾക്ക് പാപ്സ്മിയർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ വരാതിരിക്കാൻ സ്ക്രീനിങ് ചെയ്യുന്നതാണ് പാപ്സ്മിയർ. അപ്പോൾ ഇത് ഇപ്പോൾ ആസ് ഓഫ് ഡിസംബർ 2017 പുതിയ ചേഞ്ച് വന്നെന്ന് പറഞ്ഞാൽ എല്ലാം 5 ഇയേഴ്സ് കൂടുമ്പോഴാണ് ഈ ചെക്കിങ് ചെയ്യേണ്ടത്. അപ്പം ഇതൊന്നുമില്ല, നിങ്ങൾ ജി പി കണ്ടാൽ ഒരു റെഫറൽ എഴുതി തരും ബ്രസ്റ്റ് സ്ക്രീനിങ്ങിനുള്ളത്. പാപ്സ്മിയർ ആണെങ്കിൽ ജി പിക്ക് റൂമിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ HPV അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം വൺസ് എവറി 5 ഇയേഴ്സ് ആ ടെസ്റ്റ് മാറ്റിയത്.
അപ്പോൾ പാപ്സ്മിയർ ഏത് പ്രായം മുതലാണ് നിർദ്ദേശിക്കുന്നത്?
25 ഇയേഴ്സ് ആൻഡ് അബവ് ആണ് ഗൈഡ് ലൈൻസ് റെക്കമെൻഡ് ചെയ്യുന്നത്. കട്ട് ഓഫ് ബീങ് സെക്ഷലി ആക്റ്റീവ്, ഏതൊരു സ്ത്രീ സെക്ഷലി ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ റിസ്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ബട്ട് ദ റെക്കമെൻഡേഷൻ ഇസ് 25 ഇയേഴ്സ് ആൻഡ് അബവ്, അപ് ടു ഏജ് ഓഫ് 75 എല്ലാ 5 ഇയേഴ്സ് കൂടുമ്പോൾ ഒരു പാപ്സ്മിയർ റെക്കമെൻഡ് ആണ്. ബ്രസ്റ്റ് സ്ക്രീനിങ്ങും അതുപോലെ 50 ഇയേഴ്സ് തൊട്ട് 75 വരെയാണ് ബ്രസ്റ്റ് സ്ക്രീനിങ്ങിന്റെ കട്ട് ഓഫ്.
ഓക്കെ, ഇനി ഇതിൽ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത കൊണ്ട് പലതരം ക്യാൻസർ രോഗങ്ങളുടെ കാര്യമുണ്ടല്ലോ, ഇതിൽ പ്രത്യേകമായിട്ട് ഹെൽത്ത് ചെക്സ് ഇതിൽ ബാധകമാണോ?
തീർച്ചയായിട്ടും സ്കിൻ ക്യാൻസർ ആണ് നമ്മുടെ ഒരു ഓസ്ട്രേലിയൻ എന്തോ ഹെമിസ്ഫിയറിൽ, നമ്മൾ സൗതേൺ ഹെമിസ്ഫിയറിൽ താമസിക്കുമ്പോൾ നമുക്ക് ഈ ഓസോൺ ഡിപ്ലീഷനും UV എക്സ്പോഷറും ഒക്കെ ഇന്റൻസിറ്റി കാരണം നമുക്ക് പലപ്പോഴും, ഓൾദോ ഐ വുഡ് സേ ദാറ്റ് വി ആർ ലക്കി, നമുക്ക് അത്രയും ഫെയർ സ്കിൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും പെട്ടെന്ന് ബേൺ ആവുന്നില്ല നമ്മുടെ സ്കിൻ. പക്ഷെ എന്നാലും ഇഫ് യു ആർ എക്സ്പോസ് ടു യുനോ ഫെയർ ബിറ്റ് ഓഫ് ഔട്ട്ഡോർ വർക്ക്, ഒരു സ്കിൻ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഐ പ്രോബ്ലി വുഡൻസ് എല്ലാ വർഷം ചെയ്യണമെന്നില്ലായിരിക്കും, ബട്ട് അറ്റ്ലീസ്റ്റ് വൺസ് എവറി 2 ഇയേഴ്സ്, ഒരു 5 ഇയേഴ്സിന്റെ ഒരിക്കലെങ്കിലും ഒരു സ്കിൻ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ലൈക്കൻ ഇത് മിക്ക ജനറൽ പ്രാക്ടീസ് സെറ്റപ്പായിട്ട് അവർക്ക് റെഫർ എഴുതി തരണമെന്നാണ്. ദിസ് ഇസ് അഗെയിൻ കവർഡ് ബൈ മെഡിക്കെയർ ടു എ സർട്ടൻ എക്സ്റ്റെന്റ്.
ഓക്കെ, ഇനി ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച ഒരു ഫാമിലി ഹിസ്റ്ററിയുടെ കാര്യമുണ്ടല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് ചെക്സ് ഏതൊക്കെയാണ്?
അപ്പോൾ ടോപ്പ് ഓഫ് ദി ലിസ്റ്റ് എന്തായാലും ഡയബറ്റീസ് ആണ്. പ്രമേഹം നമുക്ക് അറിയാവുന്ന ഒരു, ഏതൊരു മലയാളിയോട് ചോദിച്ചാലും എല്ലാവരും പറയും ഇച്ചിരി അല്പം ഷുഗറൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്ന് തമാശയ്ക്ക് പറയുവാണെങ്കിലും ഒരു ഫാക്ച്വൽ പ്രോബ്ലമാണ്. അപ്പം Type 2 ഡയബറ്റീസ് റിസ്ക് ഭയങ്കര സ്ട്രോങ് ആണ് നമ്മുടെ ഒരു ഇന്ത്യൻ സാധാരണ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് തന്നെ പറയാം പോപ്പുലേഷനിൽ. ഇത് ഇന്ത്യ മാത്രമല്ല, ഈ അമിതവണ്ണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് റിലേറ്റഡ് ടു ഒരു ഇന്ത്യൻ ജനറ്റിക് മേക്കപ്പ് മാത്രമല്ല, വണ്ണം അമിതവണ്ണം കൂടുമ്പോഴത്തേന് നമ്മുടെ ഇൻസുലിന്റെ ഫങ്ഷനിങ് കുറയും, നമ്മുടെ പാൻക്രിയാസിന് ഫങ്ഷനിങ് കുറയുമ്പോഴത്തേന് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യും. വണ്ണം അതെല്ലാം റിലേറ്റഡ് ആണ്. സോ ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് വേണേൽ പറയും. സോ ഇറ്റ് ഇസ് കോമ്പിനേഷൻ ഓഫ് ഒബീസിറ്റി, ഹൈപ്പർ കൊളസ്ട്രോൾ, പിന്നെ ഡയബറ്റീസ്, ഇതെല്ലാം റിലേറ്റഡ് ആണ്. സോ യൂഷ്വലി ഡയബറ്റീസ് ടോപ്സ് ലിസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ. പിന്നെ ബ്ലഡ് പ്രഷർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യാൻ ഞാൻ എൻകറേജ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ജി പി എ കാണുമ്പോഴെങ്കിലും വൺസ് ഇയർ നിങ്ങൾ എപ്പോഴാണ് കാണുന്നതെന്ന് വെച്ചാൽ അപ്പം, അല്ലെങ്കിൽ ഫാർമസിയിൽ ഏതൊരു ഫാർമസി കടയിൽ പോയാലും അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് തരുന്നതായിരിക്കും. എന്റെ ഇവിടെ ചെറിയ ഗൈഡ് ലൈൻസ് വെച്ചാൽ അവർ പറയും ഇതൊരു നോർമൽ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരിച്ചിരി ഹൈ ആണ്, ഗോ സീ എ ജി പി. സോ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് കൊളസ്ട്രോളിന്റെ ലെവൽ ചെക്ക് ചെയ്യാം, അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് നോക്കാം. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് ബ്ലഡ് വഴി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ജനറലി ഒരു ഹെൽത്ത് ചെക്കിൽ നമ്മൾ നോക്കുന്നത്. ഫിസിക്കൽ എക്സാം കൂടാതെ ബ്ലഡ് ടെസ്റ്റും ഫാമിലി ഹിസ്റ്ററിയും എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ഒരു ഹെൽത്ത് ചെക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഇപ്പോൾ സൂചിപ്പിച്ച ഹെൽത്ത് ചെക്കുകളുടെ ഭാഗമായിട്ടുള്ള കൊളസ്ട്രോളും ഡയബറ്റീസിന്റെയും കാര്യങ്ങൾ, അത് എല്ലാ വർഷവും നടത്തണമെന്നാണ് പറയുന്നത്?
വൺസ് ഇയർ ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷെ ഇപ്പം നമുക്കിപ്പം ടെസ്റ്റ് ചെയ്തപ്പോ എല്ലാം നോർമൽ ആണെന്ന് വെച്ചോ, പിന്നെ അത് ഡോക്ടർ അത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ. അപ്പം നമുക്ക് എന്താ പറയാ, ഫാമിലി ഹിസ്റ്ററി അത്ര സ്ട്രോങ് അല്ല, ഡയബറ്റീസ് ഇല്ല പേരൻസിന്, അല്ലെങ്കിൽ വന്നിരുന്നു ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു നല്ല പ്രായമായപ്പോ, അച്ഛനമ്മയും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അവർക്ക് കുഴപ്പമൊന്നുമില്ല, റിസ്ക് കുറച്ചുകൂടെ ലോ ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വൺസ് എവറി ടു ഇയേഴ്സ് ആക്കാം. സോ ദാറ്റ് ഡിപ്പെൻഡ്സ്, ഈ എവറി ഇൻഡിവിജ്വലിന് കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഡോക്ടർ പറയൂ എല്ലാം നോർമൽ ബ്ലഡാണ്, നിങ്ങൾ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ജീവിക്കുന്നത്, വെയിറ്റ് ഒന്നും കൂട്ടലില്ല, ഫാമിലി ഹിസ്റ്ററി റിസ്ക് കുറവാണ്, അങ്ങനെയാണെങ്കിൽ ദിവസം ഒക്കെ ടു ഇയേഴ്സ് കഴിഞ്ഞ് വന്നാൽ മതി. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്.
അതും ഒരു 40 വയസ്സിന്റെ ഒരു മുകളിലുള്ളവരുടെ കാര്യത്തിലായിരിക്കും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്.
തീർച്ചയായിട്ടും.
ഇനി ഇതിന് പുറമെ പലതരത്തിലുള്ള ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ടല്ലോ പലർക്കും, പ്രത്യേകിച്ച് ഡയറ്റ് നോക്കുന്നവർക്ക് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൂടാതെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും ഡെഫിഷ്യൻസിയുടെ കാര്യങ്ങൾ പലപ്പോഴും ബാധകമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് ചെക്ക്സ് ഏതൊക്കെയാണ്?
അപ്പോൾ യൂഷ്വലി വെജിറ്റേറിയൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ അവർ മുട്ട കഴിക്കില്ല, അല്ലെങ്കിൽ മീൻ, ഇറച്ചി, മാംസങ്ങളൊന്നും കഴിക്കില്ല. അത് വരുമ്പോൾ അല്ലെങ്കിൽ ഇല പച്ചക്കറികൾ അധികം ഗ്രീൻ വെജിറ്റബിൾസോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒന്നും അവരുടെ ഡയറ്റിൽ അധികം വരത്തില്ല. റെഡ് മീറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് B12 അയണാണ് മെയിൻ ആയിട്ട് ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ളത്. പിന്നീട് കൂടാതെ സ്ത്രീകൾക്ക് പലപ്പോഴും പല സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ മാസം പീരീഡ്സ് വരും, അല്ലെങ്കിൽ മെൻസസ് എന്ന് പറഞ്ഞ സാധനം വരും. അതിൽ അവർക്ക് ഹെവി ബ്ലഡ് ലോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഒരു കോമ്പിനേഷൻ, സോ ബീങ് എ വെജിറ്റേറിയൻ ആൻഡ് നോട്ട് ഹാവിംഗ് പ്രോപ്പർ അയൺ റിച്ച്ഡ് ഫുഡ്, ഇതിന്റെ കോമ്പിനേഷൻ കൊണ്ട് അയൺ ഡെഫിഷ്യൻസി വളരെ കൂടുതലായിട്ട് വളരെ കോമൺ ആണ് ഞാൻ കാണുന്നത് എന്റെ റൂംസിൽ. സോ മിക്ക സ്ത്രീകളോട് ഞാൻ എന്റെ ഹെൽത്ത് ചെക്കിന് കൂടെ ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ഒപ്പം ഞാൻ ചോദിക്കും, സെക്ഷൽ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ ഇവരുടെ സൈക്കിൾസും അതൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കും. സോ ദാറ്റ് ഗിവ് മീ ആൻ ഐഡിയ, ഇവർ അയൺ ഡെഫിഷ്യൻസി വരാൻ സാധ്യത ഉണ്ടോ, ഉണ്ടെങ്കിൽ ഐ വിൽ ടെസ്റ്റ് ഫോർ ദാറ്റ്. ഇപ്പോൾ B12 ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് ഞാൻ നോക്കും. ഇത് കൂടാതെ നമ്മൾ തൈറോയിഡിന്റെ അളവ് നോക്കും, വൈറ്റമിൻ ഡി കുറവുണ്ടോ നോക്കും. ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് നമ്മൾ അറിയിട്ട് പോലില്ല, നമ്മുടെ ബ്ലഡ് വഴി മാത്രമേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒത്തിരി ക്ഷീണം വരും, തളർച്ച, നെഞ്ചിടിപ്പ്, പെട്ടെന്ന് മയങ്ങി വീഴുന്ന ഒരു ഒരു ഫീലിംഗ്, ഇങ്ങനത്തെയൊക്കെ പല സിംറ്റംസ് ആയിരിക്കാം പ്രസന്റ് ചെയ്യുന്ന മുറിയിൽ. മെമ്മറി ലോസ്, മുടി പൊഴിച്ചൽ, പിന്നെ പീരീഡ്സ് ഭയങ്കര ഇറെഗുലർ, അല്ലെങ്കിൽ വരുമ്പോൾ ഭയങ്കര ഹെവിയാണ്. പിന്നെ സ്കിന്നിലാണെങ്കിൽ പെട്ടെന്ന് സ്ട്രെച്ച് മാർക്സ് വരുന്നു, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ കൂടുതലാണ്, അങ്ങനത്തെയൊക്കെ കുറേ സിംറ്റംസ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ സാധാരണ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ അളവ് ഇതൊക്കെ ഓൾട്ടറേഷൻ കാണും. അപ്പം നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും.
അത് ഏത് പ്രായം മുതലാണ് ഇതിൽ കൂടുതലായിട്ടൊരു ശ്രദ്ധ കൊടുക്കേണ്ടത്?
ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജി പി എ പോയി കാണുക. അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി തിങ്സ് ലൈക്ക് തൈറോയ്ഡ്. തൈറോയ്ഡ് ക്യാൻ റൺ ഇൻ ഫാമിലീസ് ഓർ മേ നോട്ട്. പക്ഷേ എങ്കിൽ അതിന്റെ അളവ് ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ പോലത്തെ കുറെ സിംറ്റംസ് ഈവൻ 25 years അല്ലെങ്കിൽ 30 years വരാമെന്നാണ്, ഈവൻ യങ്ങർ ഏജ്. പക്ഷെ അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യണം നേരത്തെ. സിംറ്റംസ് ഇല്ലെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് അറ്റ്ലീസ്റ്റ് 40 years ആകുമ്പോൾ നിങ്ങൾ ഹെൽത്ത് ചെക്കിന് വേണ്ടി പോവുക. പക്ഷേ 45 years and above മെഡിക്കെയർ കവേർഡാണ്.
ഇനി ഡോക്ടർ നിഷ, മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് ചെക്സ് ഏതൊക്കെയാണ് ഓസ്ട്രേലിയയിലെ ഒരു സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ എടുക്കേണ്ടത്?
മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിൽ ഇത് ബ്രോഡ് ടോപ്പിക് തന്നെയാണ്. ഓൾദോ ചില ചില അസുഖങ്ങൾക്ക് ഒത്തിരി സിവിയർ ആകുമ്പോൾ നമ്മൾ സ്പെഷ്യലിസ്റ്റിന് അടുത്ത് റെഫർ ആയിരിക്കും. ബട്ട് ഒരു ജി പിന്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പം ഇഫ് യു ആർ എക്സ്പീരിയൻസിങ് എന്താണ് പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മനസ്സിൽ പെട്ടെന്ന് എപ്പോഴും വെപ്രാളം വരിക, അല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കം ശരിയാവാതെ വരിക, ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേൽക്കുക, ചില വിഷമങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കുക, നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യാൻ അറിയത്തില്ല, അപ്പം അത് നമ്മുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസിനെ ബാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ ബാധിക്കുക, നമ്മുടെ ഫാമിലിയോ റിലേറ്റീവ്സോ എന്തെങ്കിലും നോട്ട് ചെയ്യുവാണ്, നമ്മളെപ്പോഴും ഒന്നും ഇൻട്രാക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ തോന്നുന്നില്ല, അങ്ങനത്തെ ചില സിംറ്റംസ് ഏർലിയർ ഒന്നാം ചിലപ്പം യൂഷ്വലി ഡിറ്റക്ട് ചെയ്യുന്ന നമ്മളല്ല ഈ എഫക്ട് ചെയ്യുന്ന മെമ്പേഴ്സിനല്ല അത് ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത്. ബിക്കോസ് ദേ വിൽ തിങ്ക് ദാറ്റ് ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ എം ഫൈൻ, ഐ കൻ ഡീൽ വിത്ത് ദിസ്. പക്ഷെ അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കും ചിലപ്പോൾ ഇത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ നിങ്ങളത് നോട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ജി പി എ കൊണ്ടുപോയി കാണിക്കുക. അപ്പോൾ പിന്നെ കുറെ ക്വസ്റ്റ്യനിങ് ഉണ്ട്, ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് നമ്മൾ ഡിപ്രഷൻ ആണോ നോക്കുന്നത്, ആൻസൈറ്റി ആണോ നോക്കുന്നത്, അതോ ജനറലൈസ് ആൻസൈറ്റി ഡിസോർഡർ ആണോ നോക്കുന്നത്, അതോ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആണോ നോക്കുന്നത്. ഇതും സൈക്കാട്രി ഒരു ഹ്യൂജ് ടോപ്പിക്കാണ്, അത് കവർ ചെയ്യണമെങ്കിൽ അതിന് തന്നെ മണിക്കൂറോളം വേണ്ടി വരും. ബട്ട് ഗോ സി യു ജി പി. ഇപ്പം നിങ്ങൾക്ക് തോന്നുക ദാറ്റ് യുവർ ഫാമിലി ഓർ യുവർ ലവ്ഡ് വൺ ഇസ് എക്സ്പീരിയൻസിങ് ഒരു പ്രോബ്ലം എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ജി പി പോയി കാണുക. കുറെ ക്വസ്റ്റ്യനിങ് കൂടെ നമുക്കത് ഏർലി ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പറ്റും.
ഡോക്ടർ നിഷ, ഇനി സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഗർഭിണികളായതിന് ശേഷം, കുട്ടികളുണ്ടായതിന് ശേഷം വിട്ടുപോകാൻ സാധ്യതയുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഹെൽത്ത് ചെക്സ് ഏതൊക്കെയാണ്?
ഈ പ്രഗ്നൻസി ആക്ച്വലി എൻ്റെ ഒരു ജനറൽ റെക്കമെൻഡേഷൻ ഇസ് യു ഷുഡ് സീ എ ജി പി. ഓസ്ട്രേലിയയിൽ നമ്മൾ എങ്ങനെയാണ് ജി പിയെ നമ്മൾ കണ്ടിരിക്കും, നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോഴും പ്രഗ്നൻസി ത്രൂ ഔട്ട് പോകുമ്പോഴും, അത് സ്പെഷ്യലിസ്റ്റ് വഴിയാണ് പോകുന്നെങ്കിലും അല്ലെങ്കിൽ ജി പി എ മാത്രം കാണുവാണെങ്കിൽ ഓർ ത്രൂ ദ പബ്ലിക് സിസ്റ്റം പോകണമെങ്കിൽ മിഡ്വൈഫിനെ മാത്രം കാണുവാണെങ്കിലും അറ്റ് സം പോയിന്റ് ഇൻ ടൈം നമ്മൾ ജി പി ആയിട്ട് ഇടപെടും. യൂഷ്വലി ദ റെക്കമെൻഡേഷൻ ഇസ് ടു സ്റ്റാർട്ട് വെൻ യു ആർ വാണ്ടിങ് ടു പ്ലാൻ യുവർ പ്രഗ്നൻസി. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെഡിക്കേഷൻസ് കഴിക്കുക, സച്ച് ആസ് മൾട്ടി വൈറ്റമിൻസ്, ഫോളിക് ആസിഡ്, അയൺ, പിന്നെ അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അയഡൈസ്ഡ് ബേസ് അയഡിൻ ബേസ് സോൾട്ട്, പിന്നെ ഹെൽത്തി എക്സസൈസ്, സ്മോക്കിംഗ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു ഒരു പ്രഗ്നൻസി ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് വേണ്ട കുറേ കാര്യങ്ങൾ സ്റ്റാർട്ട്സ് 3 months പ്രയർ ടു ദ മദർ ഫോളിങ് പ്രഗ്നൻറ്റ്. ദാറ്റ് വിൽ കണ്ടിന്യൂ ഈവൻ ആഫ്റ്റർ ദ ചൈൽഡ്. അപ്പം ഒരു കൊച്ചു പ്രസവം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുമ്പോൾ ആ അമ്മയ്ക്ക് വേണ്ട ആ സമയത്ത് വേണ്ട കുറച്ച് എക്സ്ട്രാ കെയർ ഉണ്ട്. നമ്മുടെ നാട്ടിലത് അമ്മ അമ്മ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് അവരെ സഹായിക്കുക എന്തെങ്കിലും ചെയ്യപ്പോൾ എക്സ്ട്രാ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് ഇവിടെ. അവർക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് വരുന്ന ഒരു മൂഡിലൊരു ലോ മൂഡ് പിക്ക് ചെയ്യാൻ പറ്റും, ഫാമിലീസിന് ഓഫർ പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അമ്മയ്ക്ക് ഉറക്കം ഇല്ലായ്മയും കൊച്ച് ജനിച്ചതിൻ്റെ ഒരു ടെൻഷനും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം അറിയാത്തതിൻ്റെ ഒരു ഫീലിങ്ങും എല്ലാം കൂടെ ഭയങ്കര ഓവർവെൽമിങ് സിറ്റുവേഷനാണ് മദറിന്. അപ്പോൾ ഓഫൻ ഒരു 6 weeks ഒരു മാൻഡേറ്ററി ഹെൽത്ത് ചെക്ക് ഉണ്ട് അമ്മയ്ക്ക് പ്രഗ്നൻസി കഴിഞ്ഞ്. ആ സമയത്ത് തിങ്സ് വി ഫോക്കസ് ഓൺ, ഇപ്പം പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, എക്സ്ട്രാ എക്സസ് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സൂച്ചറിങ് വേണ്ടി വന്നാൽ, സിസേറിയൻ ആയിരുന്നെങ്കിൽ അപ്പം എൻ്റെ സ്റ്റിച്ചസ് ഒക്കെ കറക്റ്റായിട്ട് കരിഞ്ഞു, അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടോ, ഡയബറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ പ്രഗ്നൻസിയിൽ അതിന് ഫോളോ അപ്പ് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഈ ഡയബറ്റീസ് പ്രസവത്തോടുകൂടെ ഈ ഡയബറ്റീസിൻ്റെ അളവും നോർമലൈസ് ആയിട്ട് തിരിച്ചു വരണം. പക്ഷെ ചില ഒരു നല്ലൊരു ശതമാനം 40% ചില സ്ത്രീകൾക്ക് അത് റിട്ടേൺ ആവില്ല, ദേ മൈ കണ്ടിന്യൂ ടു ബിക്കം എ ഡയബറ്റിക്. സോ അപ്പോൾ അതിൻ്റെയൊക്കെ ഫോളോ അപ്പ് റെക്കമെൻഡഡ് ആണ്. സോ അങ്ങനത്തെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ജി പി കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 6 weeks ഒരു മാൻഡേറ്ററി ഹെൽത്ത് ചെക്ക് ഉണ്ട്. അത് കൂടാതെ ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ എടുക്കാൻ, കൊച്ചിന് കൂടെ ഇമ്മ്യൂണൈസേഷൻസ് എടുക്കുമ്പോഴും ഞാൻ ജനറലി റെക്കമെൻഡ് ചെയ്യാറുണ്ട് മദറും കൂടെ ഒരു ചെക്ക് ചെയ്യാനായിട്ട്. വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും സ്ലീപ്പ്, ന്യൂട്രിഷൻ ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്.
ഇപ്പോൾ പറഞ്ഞ ഈ ഹെൽത്ത് ചെക്ക്സ് എല്ലാം തന്നെ എത്രമാത്രം മെഡിക്കെയറിലൂടെ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പൊതുവായിട്ടൊന്ന് പറയാമോ?
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 45 years തൊട്ട് ഒരു 50 years വരെയുള്ള ഹെൽത്ത് ചെക്ക്സ് മെഡിക്കെയർ നമുക്ക് കവർ ചെയ്യും, ആനുവൽ ഹെൽത്ത് ചെക്ക് എന്ന് പറഞ്ഞ്. ഇനി 50 years തൊട്ട് 64 years വരെയുള്ള ആ പ്രായത്തിനാണ് വേറെ പ്രത്യേക ഹെൽത്ത് ചെക്ക്സ് ഉണ്ട്. അപ്പൊ അവർക്ക് കൂടുതലും നമ്മൾ ബവൽ സ്ക്രീനിങ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ബവൽ ക്യാൻസർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് സംഭവമുണ്ട്, അതപ്പോ അവർക്ക് നോക്കും. ഇത് കൂടാതെ ന്യൂമോകോക്കൽ വാക്സിനേഷൻ, ന്യൂമോണിയം അങ്ങനത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ന്യൂമോകോക്കൽ വാക്സിനേഷൻ ഉണ്ട്. ഹെർപ്പീസ് സോസ്റ്ററിന്റെ ഒരു വാക്സിനേഷൻ ഉണ്ട്, 70 years and above ഫ്രീ ആണ്. അങ്ങനത്തെ കുറെ ഇമ്മ്യൂണൈസേഷൻ ബേസ്ഡ് കാര്യങ്ങളുണ്ട്. ഇച്ചിരൂടെ പ്രായമാകുമ്പോഴത്തേന് അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ ജനറൽ ആയിട്ട് എല്ലാ പ്രായക്കാർക്കും ഫ്ലൂ ഷോട്ട് അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 3 months ബിഫോർ ഒരു ഫ്ലൂ ഇഞ്ചക്ഷൻ റിലീസ് ചെയ്യും ഓസ്ട്രേലിയയിൽ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ യൂഷ്വലി ഒരു ഹെൽത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം GP വിൽ ഗോ ത്രൂ നമ്മുടെ ഫയൽ നോക്കി, ഇതൊക്കെ നിങ്ങൾ ലാസ്റ്റ് എപ്പോഴും എടുത്തത്, നിങ്ങൾ ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ടോ, നാട്ടിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേ ബന്ധുക്കാരെ അമേരിക്കയിലോ കാനഡയിലോ എവിടെയൊക്കെ പരിചയപ്പെടാൻ പോകുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ ഫ്ലൂ ഷോട്ട് എടുത്തിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു GP നോക്കും. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക് വേണ്ട അവർക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹെൽത്ത് ചെക്കിൽ നോക്കുന്നത്. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ്, ദാറ്റ് ഇസ് വെരി ഡിപ്പെൻഡിങ് ഓൺ ദി ഏജ് ഓഫ് ദ പേഴ്സൺ, ദി എക്സ്പോജർ, അവർക്കുള്ള വർക്ക് ആണെങ്കിലും വീട്ടിലാണെങ്കിലും, അവരുടെ ഫാമിലി ഹിസ്റ്ററിയും അവരുടെ പ്രീ എക്സിസ്റ്റിംഗ് ന്യൂട്രീഷണൽ സ്റ്റേറ്റസും പിന്നെ ഓവറോൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇപ്പൊ ഹെൽത്ത് ഒബീസിറ്റി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തുകൊണ്ട് ചെയ്യും.
ഡോക്ടർ നിഷ വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ സംബന്ധമായ ഹെൽത്ത് ചെക്കുകളെ കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി, നമസ്കാരം.
Tell us what you think. Like us on Facebook or follow us on Twitter.